ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ വ്യതിയാനം നേരിടാൻ അടിയന്തിരമായി ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ തമിഴ്നാട്ടിൽ. മുംബൈയിൽ മാരിടൈം ലീഡേഴ്സ് കോൺക്ലേവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. മോൻത ചുഴലിക്കാറ്റ് ഇന്ന് രാത്രി ആന്ധ്രാ തീരം തൊടുമെന്ന് മുന്നറിയിപ്പ്. എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. 67-ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് സമാപനം. സ്വർണക്കപ്പ് തിരുവനന്തപുരത്തിനെന്ന് ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയാകും. അണ്ടർ 23 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സുജിത് കൽക്കലിന് സ്വർണം. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ വ്യതിയാനം നേരിടാൻ അടിയന്തിരമായി ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 8-ാമത് അന്താരാഷ്ട്ര സോളാർ അലയൻസ് അസംബ്ലിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു രാഷ്ട്രപതി.
Climate change is affecting the entire world. Urgent and concrete steps need to be taken to deal with this threat. India is committed to combating climate change and is taking determined steps. Rediscovery of an ancient truth, that is sun, is the most democratic source of energy accessible to all and belonging to none. The Solar for All initiative of the Government of India is based on this concept.
ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പങ്കെടുത്തു. അന്താരാഷ്ട്ര സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനും എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ സൌരോർജ്ജം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാനും 124 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനം ഊന്നൽ നൽകും. സീഷെയിൽസിൽ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ത്യയിൽ തിരിച്ചെത്തി. സീഷെയിൽസിന്റെ പുതിയ പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോട് അനുബന്ധിച്ചായിരുന്നു സന്ദർശനം. ഇന്ത്യയും സീഷെയിൽസും തമ്മിലുള്ള ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകളിലും ഉപരാഷ്ട്രപതി പങ്കെടുത്തു. സീഷെയിൽസിലെ ഇന്ത്യൻ പ്രവാസികൾ ഉപരാഷ്ട്രപതിക്ക് സ്വീകരണം നൽകി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരികവും സാമൂഹികവുമായ ബന്ധം ആഴത്തിലാക്കുന്നതിൽ സീഷെയിൽസിലെ ഇന്ത്യൻ പൌരന്മാർ നൽകിയ സംഭാവനകളെ ശ്രീ രാധാകൃഷ്ണൻ പ്രശംസിച്ചു. സന്ദർശനവേളയിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര റാങ്കുലുവുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ തമിഴ്നാട് സന്ദർശനം ആരംഭിച്ചു. വ്യാഴാഴ്ച വരെ അദ്ദേഹം സംസ്ഥാനത്തുണ്ടാകും. കോയമ്പത്തൂർ, തിരുപ്പൂർ, മധുര, രാമനാഥപുരം എന്നിവിടങ്ങളിലെ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കോയമ്പത്തൂരിലെത്തിയ ഉപരാഷ്ട്രപതി ടൗൺ ഹാൾ കോർപ്പറേഷൻ കെട്ടിടത്തിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ ആദരം അർപ്പിക്കും. വൈകുന്നേരം തിരുപ്പൂരിലെത്തുന്ന അദ്ദേഹം തിരുപ്പൂർ കുമാരനും മഹാത്മാഗാന്ധിക്കും പുഷ്പാർച്ചന അർപ്പിക്കും. നാളെ തിരുപ്പൂരിൽ നടക്കുന്ന അനുമോദന ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മുംബൈയിൽ നടക്കുന്ന മാരിടൈം ലീഡേഴ്സ് കോൺക്ലേവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. ഷിപ്പിംഗ്, തുറമുഖങ്ങൾ, കപ്പൽ നിർമ്മാണം, ക്രൂയിസ് ടൂറിസം, സമുദ്ര സമ്പദ്വ്യവസ്ഥ എന്നിവയിലെ പ്രമുഖ പങ്കാളികളെ ഒന്നിച്ച് കൊണ്ടുവരുന്നതിനാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിപാടിയിൽ 85-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 1,00,000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്ത്യ മാരിടൈം വീക്ക് 2025 ഗ്ലോബൽ മാരിടൈം CEO ഫോറത്തിലും അദ്ദേഹം അധ്യക്ഷത വഹിക്കും. വികസിത് ഭാരത് ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ രാജ്യത്തെ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രനിർമ്മാണത്തിന് സംഭാവന നൽകാനുള്ള മികച്ച അവസരമാണ് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2.0 എന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 31 വരെ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാം. ഛാട്ട് പൂജയിൽ ഭാഗഭാക്കായ എല്ലാവർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ അറിയിച്ചു. സൂര്യഭഗവാനെ ആരാധിച്ചുകൊണ്ട് 4 ദിവസത്തെ ആഘോഷങ്ങൾക്ക് ഇന്ന് സമാപനമായി. രാജ്യത്ത് നിന്നുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതി വലിയ തോതിൽ ഉയർന്നതായി കേന്ദ്ര ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ്. കഴിഞ്ഞ മാസം 1.8 ബില്യൺ US ഡോളറിന്റെ സ്മാർട്ട് ഫോണുകളാണ് കയറ്റുമതി ചെയ്തത്. രാജ്യത്ത് നിന്നുള്ള കയറ്റുമതിയിൽ 3-ാം സ്ഥാനമാണ് ഇപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് ഉള്ളതെന്ന് ഒരു ദേശീയ ദിനപത്രത്തിൽ വന്ന വാർത്ത സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ട് ശ്രീ അശ്വിനി വൈഷ്ണവ് കുറിച്ചു. ഇലക്ട്രോണിക്സ് ഘടകങ്ങൾ നിർമ്മിക്കുന്നതിലും രാജ്യം വേരുറപ്പിക്കുകയാണ്. 1,000,000 തൊഴിലവസരങ്ങളും ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 12 ഇടങ്ങളിൽ രണ്ടാംഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇന്ന് ആരംഭിച്ച് 2026 ഫെബ്രുവരി 7 അവസാനിക്കും. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ്, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, കേരളം, മധ്യപ്രദേശ്, പുതുച്ചേരി, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രണ്ടാംഘട്ടത്തിൽ നടപ്പാക്കുന്നത്. വിവരശേഖരണം നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ നടക്കും. ഡിസംബർ 9 കരട് പട്ടികയും ഫെബ്രുവരി 7 അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇന്ന് പ്രത്യേക യോഗങ്ങൾ നടക്കും. ജില്ലാ കളക്ടർമാരുടെ യോഗവും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ വീഡിയോ കോൺഫറൻസും ഇന്ന് നടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. അതേസമയം അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നാളെ 11 മണിക്ക് നടക്കും. ഉച്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരുടെ യോഗവും വിളിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മൊൻത ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് ആന്ധ്രാപ്രദേശ് തീരത്ത് കനത്ത മഴയും ശക്തമായ കാറ്റും. ചുഴലിക്കാറ്റ് ഇന്ന് രാത്രി കാക്കിനടയ്ക്ക് സമീപം മച്ചിലിപട്ടണത്തിനും കലിംഗപട്ടണത്തിനും ഇടയിൽ കര തൊടുമെന്നാണ് മുന്നറിയിപ്പ്. മൊൻത ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ റായലസീമ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, തെലങ്കാന എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒഡീഷ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശിന്റെ തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത നൽകി. തീരദേശ കർണാടക, കിഴക്കൻ രാജസ്ഥാൻ, പശ്ചിമബംഗാളിന്റെ ഗംഗാ സമതല മേഖല, ഗുജറാത്ത്, ജാർഖണ്ഡ്, കേരളം, മാഹി, കൊങ്കൺ, ഗോവ, മധ്യ മഹാരാഷ്ട്ര, വിദർഭ എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യത. നിരവധി ട്രെയിൻ വിമാന സർവീസുകൾ തടസ്സപ്പെടുകയും റദ്ദാക്കുകയും ചെയ്തു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു സ്ഥിതിഗതികൾ വിലയിരുത്തി. ആന്ധ്രാ മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര പിന്തുണ വാഗ്ദാനം ചെയ്തു. ഏകദേശം 364 സ്കൂളുകളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തി. കേരളത്തിൽ മഴ തുടരുന്നു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മൂന്നാർ ഗ്യാപ് റോഡിലൂടെയുള്ള രാത്രിയാത്രയും അടിമാലി കൂമ്പൻപാറ ഭാഗത്തെ NH 85 യാത്രയും നിരോധിച്ചിരിക്കുകയാണ്. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 67th സംസ്ഥാന സ്കൂൾ കായികമേള ഇന്ന് സമാപിക്കും. വൈകുന്നേരം 4 മണിക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയാകും. മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണക്കപ്പ് കിരീടം ഉറപ്പിച്ച തിരുവനന്തപുരത്തിന് സമ്മാനിക്കും. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ 3 സ്വർണം നേടി മിന്നും പ്രകടനം കാഴ്ചവെച്ച BMHSS വടവൂരിലെ +1 വിദ്യാർത്ഥിനി നിവേദ്യ കലാധർ. കഴിഞ്ഞ 4 വർഷമായി നിവേദ്യ സ്കൂൾ കായികമേളയുടെ ഭാഗമാണ്. പരിശീലകൻ അജയ്കുമാറിന്റെ ഉൾപ്പെടെ പിന്തുണ കൊണ്ടാണ് ഈ നേട്ടം സ്വന്തമാക്കിയതെന്ന് നിവേദ്യ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
800 റെക്കോർഡ് ഇടണമെന്നാണ് എന്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. ഫൗണ്ടഡ് ഞാൻ എന്റെ ഡിസൈമിങ് ഞാൻ ചെയ്തു, ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഫൗണ്ടഡ് മെഡൽ വരുന്ന. സാർ ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൗണ്ടഡ് നീ ഗോൾഡ് ആണ് എന്ന്. അപ്പോഴും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെ ആഗ്രഹവും സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ ഫൗണ്ടഡ് മെഡൽ വരാനുള്ള കാരണം. സ്കൂളിൽ ഫുൾ സപ്പോർട്ടാണ്. ഞങ്ങളുടെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൂളിലേക്ക് പോകാൻ വൈകും. അപ്പൊ ടീച്ചേഴ്സും HM ആയാലും അർജുൻ സാർ ആയാലും ഫുൾ സപ്പോർട്ടായിരുന്നു. HRDSഉം ഫുൾ സപ്പോർട്ടാണ്. വീട്ടുകാരും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു.
സെർബിയയിൽ നടക്കുന്ന U23 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സുർജിത് കൽക്കൽ സ്വർണം നേടി. 65 കിലോ വിഭാഗത്തിൽ ഉസ്ബെക്കിസ്ഥാന്റെ ഉമിത് ജോൺ ജലോറോവിനെയാണ് പരാജയപ്പെടുത്തിയത്. നേരത്തെ ഇന്ത്യൻ വനിതാ താരങ്ങൾ 5 വെങ്കലവും 2 വെള്ളിയും നേടിയിരുന്നു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായും ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായും കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ന്യൂസിലാന്റ് ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനും സ്വതന്ത്രവും വിശാലവുമായ ഇന്തോ പസഫിക് മേഖലയുടെ വികസനത്തിനുമുള്ള പ്രധാനമന്ത്രി ലെക്സനിന്റെ പ്രതിബദ്ധതയെ വിദേശകാര്യമന്ത്രി സ്വാഗതം ചെയ്തു. ആസിയാൻ ഉച്ചകോടിയുടെ ഭാഗമായി ജാപ്പനീസ് പ്രധാനമന്ത്രി, മലേഷ്യ, ബ്രസീൽ, ഡ്രൂണെ എന്നിവിടങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ എന്നിവരുമായും ശ്രീ ജയശങ്കർ ചർച്ച നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ വ്യതിയാനം നേരിടാൻ അടിയന്തരമായി ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ തമിഴ്നാട്ടിൽ. മുംബൈയിൽ മാരിടൈം ലീഡേഴ്സ് കോൺക്ലേവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. മോൻത ചുഴലിക്കാറ്റ് ഇന്ന് രാത്രി ആന്ധ്രാ തീരം തൊടുമെന്ന് മുന്നറിയിപ്പ്. എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. 67-ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് സമാപനം. സ്വർണക്കപ്പ് തിരുവനന്തപുരത്തിന്. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയാകും. അണ്ടർ 23 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സുജിത് കൽക്കലിന് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.